ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് ടു യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ കെയറിംഗ്ലി യുവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇന്ന് മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. ഡോക്ടർ, ഈ പ്രവാസ ലോകത്ത് ഇപ്പം മുൻപ് വിളിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ പല സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, ഇപ്പോൾ ബാച്ചിലർ റൂമുകളിലായാലും ഒക്കെ ഉണ്ടാകാവുന്ന. പക്ഷേ ചില വ്യക്തികൾ ഈ ആർഗ്യുമെന്റിന് വലിയ താല്പര്യമുള്ള ആളുകളുണ്ട്, വാക്തർക്കത്തിന്. അപ്പോൾ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാനുള്ള ഒരു പ്രവണതയുള്ള ആളുകൾ, അത് അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മാനസിക പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഒരു സ്വഭാവ വൈകല്യമായിട്ടോ മറ്റോ?
തീർച്ചയായിട്ടും അതെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിൻ്റെ ഭാഗം തന്നെയാണ് ഈ ആർഗ്യുമെന്റിന് പോകുന്നതൊക്കെ. പക്ഷെ എന്തെങ്കിലും അത് രൂക്ഷമായി വരുമ്പോൾ പിന്നെ പ്രശ്നങ്ങളാവും. മറ്റാളെ നമ്മളെ ഈഗോ വിട്ടുതരില്ല, നിങ്ങളിങ്ങോട്ട് പറയുമ്പോൾ ഞാനും കുറഞ്ഞുതരാൻ പാടില്ല എന്നുള്ള രീതിയിൽ എൻ്റെ ഈഗോ വർക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ഡിഫെൻഡ് ചെയ്യും. പലപ്പോഴും രണ്ടാളുകൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരാളെങ്കിലും താന്നു കൊടുക്കണം കുറച്ച്. എന്നിട്ട് നിങ്ങൾക്ക് അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ച് താന്നു തന്നിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാണെങ്കിൽ ചിലപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. പലപ്പോഴും ഞാനും കത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളും കത്തുമ്പോൾ നമ്മൾ രണ്ടുപേരും വഴക്കാവും,
ഒരുമിച്ച്
പ്രശ്നമാവും. അല്ലേ, ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ അപ്പം ഒന്നും ഇണ്ടാതിരുന്ന് കുറച്ച് നേരം 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾ പറയണം, അല്ല ഡോക്ടർ നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, ശരിക്ക് അങ്ങനെയല്ലേന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ
ചെയ്യാം.
പലപ്പോഴും ഹസ്ബൻഡ് വൈഫുകൾ വരെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ഇതാണ്.
അങ്ങോട്ടും
ഇങ്ങോട്ടും പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പറയുമ്പോൾ അവരോട് രണ്ടുപേരുടെ ഈഗോ വർക്ക് ചെയ്തിട്ട് ഒന്നിന് ഞാനെന്തിനാ കുറഞ്ഞിരുന്നു എന്നുള്ള തോന്നിച്ച് എനിക്കും നിങ്ങൾക്കും അതേമാതിരി ഞാനെന്തിനാ കുറയണു, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളാവും. ആ വർത്തമാനം പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ പ്രയാസം, പിന്നെ അതിന്റെ ഫൈറ്റ്, അങ്ങനെ കുടുംബകലഹം. അങ്ങനെയാണ് വീട്ടിൽ നമ്മളടുത്തൊക്കെ എത്തുന്നത് കൺസൾട്ടിംഗ്.
അടുത്ത കോൾ ഉണ്ട്. ഹലോ,
ഹലോ,
ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടറോട് പറഞ്ഞോളൂ.
ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
ഗുഡ് ആഫ്റ്റർനൂൺ
ഡോക്ടർ. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, ഒരു കുട്ടി 10 വയസ്സ്, ഒരു കുട്ടി 7 വയസ്സ്.
ഓക്കെ.
അപ്പോ ഞങ്ങള് ഈ രണ്ട് ഈ കുട്ടികള് കുറെ ഒരു 4 കൊല്ലമായി ഇപ്പൊ ഒരു മൾട്ടി സ്പോർട്സ് വർക്ക് ചെയ്യുന്നു ഡെയിലി. അതിനുണ്ട് കരാട്ടെ ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, റണ്ണിങ് എല്ലാം ചെയ്യുന്നവർ.
അപ്പൊ
വലിയ കുട്ടി നല്ല ഉഷാറാണ്, അവന് പഠിപ്പത്തിൽ അങ്ങനെ ഉഷാറാണ്. പക്ഷെ അവര് അഗ്രസീവ് അറ്റാക്ക് ഇല്ല, ഇപ്പൊ വിൻ ആവണെന്ന് പറയുന്ന ഒരു ഇതില്ല. അവര് സ്റ്റെമിന, എനർജി എല്ലാം ഉണ്ട്, ടെക്നിക്സ് എല്ലാം ഉണ്ട്. അപ്പൊ അതെന്താ ഇപ്പൊ ഒന്ന് എന്താ ചോദിച്ചാല് പെട്ടെന്ന് ആൻസർ കൊടുക്കില്ല, കുറച്ച് വെയിറ്റ് ആയി. അതേപോലെ ഇപ്പൊ ഞങ്ങൾക്കൊരു വിൻ ആവുന്നു അങ്ങനത്തെ ഒരു ഇതില്ല, അതെന്താ?
അത് ചില ആളുകൾക്ക്, ചില കുട്ടികൾക്ക് ഇപ്പൊ ഒരേ പാരന്റ്സിലുള്ള 4 മക്കളുണ്ടെങ്കിലും 2 മക്കളുണ്ടെങ്കിൽ എല്ലാവരും ഒരേ മാതിരി ആയിക്കോളന്നില്ല, ഓരോരുത്തരുടെ ക്യാരക്ടർ വ്യത്യാസം ഉണ്ടാവും. കുറച്ച് നിങ്ങളുടെയും നിങ്ങളുടെ വൈഫിന്റെയും ജനറ്റിക് ഇൻഫ്ലുവൻസ് അവരിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ഗ്രാൻഡ് ഫാദർ, നിങ്ങളെ ഫാദർ, ഇവരേതൊക്കെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മൾ ഉറപ്പുവരുത്തണം, ആ കുട്ടീൻ്റെ കപ്പാസിറ്റി അതിനുണ്ടോ അതോ അതിന് കഴിയായിട്ടാണോ എന്നുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മുമ്പ് വളരെ ആക്റ്റീവ് ആയിരുന്നു, ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില വിമുഖത കാണിക്കുന്നു, ഇപ്പോൾ കുറച്ച് ഇനാക്റ്റീവ് ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് സുഖമായിട്ട് ശരിയാക്കി എടുക്കാം. അത് ആ കുട്ടീനെ കണ്ട് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. പല കാരണം കൊണ്ടും വരാം. മുമ്പ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പൊ പെട്ടെന്ന് ഇനാക്റ്റീവ് ആവുകയാണെങ്കിൽ അത് ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള മുമ്പേ അങ്ങനെയുള്ള കേസുകളാണ് ചില കുട്ടികൾ അവരുടെ പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ട് തന്നെ വരാം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കൗൺസിലിംഗിലൂടെ ഒക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, പക്ഷെ ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് അവരെ കണ്ടാൽ തന്നെ നമുക്ക് അസസ് ചെയ്തിട്ട് പറയാൻ പറ്റത്തുള്ളൂ.
ശരി, താങ്ക് യു. ഡോക്ടർ മുൻപ് വിവാഹബന്ധത്തിൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇവർ തമ്മിൽ പറയുന്ന കാര്യം അച്ഛനോടും അമ്മയോടും പറയുന്ന രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു, നേരെ തിരിച്ചും സംഭവിക്കാറില്ല. അതായത് ഭർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രഹസ്യങ്ങൾ, രഹസ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ പണമിടപാട് സംബന്ധമായ കാര്യങ്ങളായിരിക്കാം. അത് കുറെ നാൾ കഴിഞ്ഞ് ഭാര്യ അറിയുമ്പോൾ അവിടെ ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത.
ഇഷ്ടംപോലെ ഇഷ്യൂസ് ഇങ്ങനെ ഓരോ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ചിലതിന് നമ്മൾ അതിൻ്റെ പ്രാധാന്യം കൊടുക്കുകയും ചിലത് നമ്മൾ അത്ര പ്രാധാന്യത്തിലല്ല, അദ്ദേഹം പർപ്പസ്ഫുള്ളി അല്ല അത് ചെയ്തതെന്നുള്ള രീതിയിൽ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നോർമൽ അവസ്ഥയിൽ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത്, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അയാൾ അത് അംഗീകരിക്കാൻ കുറച്ചുകൂടിയും മാനസികമായിട്ട് തയ്യാറാവും. പക്ഷെ ഇമ്മീഡിയറ്റ് ആ ഇമ്പാക്റ്റിൽ പറയുമ്പോൾ പലപ്പോഴും വേഴ്സ് ആവുക ചെയ്യുക. നമ്മൾ സംഭവിക്കുന്നതാണ്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളോട് പറയണം, അപ്പോൾ നിങ്ങളും റിയാക്ട് ചെയ്യും. അതിനെ കുറച്ചൊന്ന് കാത്തുനിന്നിട്ടുള്ള ക്ഷമ നമുക്ക് പലവർക്കും ഇല്ല. അപ്പോൾ എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം, എസ്പെഷ്യലി ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ ട്രസ്റ്റിൽ പോയെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. നമ്മൾ പറയുമ്പോഴും തമാശ പറയുമ്പോഴൊക്കെ എളുപ്പമാണ്, പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം, രണ്ടുപേർക്കും ഈക്വലി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മറ്റുള്ള ഒരാളുടെ കമ്പാരിസൺ ഒന്നും ഇതിന് നമുക്ക് ബാധകമല്ല. കാരണം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ചിലതൊന്നും നമുക്ക് അങ്ങോട്ട്, ചിലതൊന്നും നമ്മളെ ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത രൂപത്തിലായിരിക്കും അത് പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പശ്ചാത്തലം നോക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാണ്.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇന്ന് കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഡോക്ടർ, നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറയാമെന്ന് തോന്നുന്നു. ഏതൊക്കെ രീതിയിൽ അത് പ്രസന്റ് ചെയ്യാറുണ്ട്? കാരണം പലർക്കും അത് ബന്ധപ്പെട്ട് സംശയമാണ്, ഇതൊക്കെ സ്വാഭാവികമായതല്ല, ഇതൊക്കെ ചികിത്സ തേടേണ്ട കാര്യമാണോ എന്ന് തോന്നിയേക്കാം.
OCD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അത് ഒരു ആൻസൈറ്റി ഡിസോർഡറിന്റെ ഭാഗമാണ്, ഒരു ആൻസൈറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ ആൻസൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പലതരത്തിലാണ് അത് പ്രതികരിക്കുക. അപ്പോൾ നമുക്ക് പേടി വന്നാൽ പലതരത്തിൽ നമ്മൾ പ്രതികരിക്കുമല്ലോ, നമ്മൾ വാവിട്ട് കരയുന്നവരുമുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ഇത് ഇതിൻ്റെ ഒരു വെറൈറ്റി വേറെ തന്നെയാണ്. അതായത് നമുക്ക് ചില കാര്യങ്ങളൊന്നും ചെയ്തത് ശരിയായില്ലാന്ന് തോന്നുക, വൃത്തിയായില്ലാന്ന് തോന്നുക. അപ്പോൾ കൈ കഴുകിയതാണെങ്കിൽ കഴുകിയത് വൃത്തിയായില്ലാന്ന് തോന്നുക. ഇപ്പോൾ മത അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ചില വൃത്തികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് എവിടെയാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ വൃത്തി ഉണ്ടാവണം. അപ്പോൾ അതൊന്നും ചെയ്തത് ശരിയായില്ല, അതിന് മുമ്പ് ചെയ്തതൊന്നും പ്രിപ്പയർ ചെയ്തൊന്നും ശരിയായില്ലാന്ന് തോന്നുക. അതുപോലെ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം. നമ്മളെ വീണ്ടും നമ്മളെ മേലെ കണ്ടാമിനേഷനുള്ള അഴുക്കുകളൊക്കെ ഉണ്ട് എന്നുള്ളതും അതിലൂടെ പല രോഗങ്ങളൊക്കെ പകരാമെന്നുള്ളതൊക്കെ തോന്നുക. ഇപ്പോൾ ദൈവത്തിനോട് ബന്ധപ്പെട്ടുള്ള, ദൈവ വിശ്വാസത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമസ്കാരം ഇതൊക്കെയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ മുന്നേ കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തത് വൃത്തിയായിട്ടില്ല, ചെല്ലേണ്ടത് ചെല്ലിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ ആ പ്രയർ തന്നെ അസാധുവായി പോകുമോ എന്നുള്ള ചിന്ത വരുമ്പോൾ എനിക്ക് വീണ്ടും ഡിസ്കംഫർട്ടായിരിക്കും, വീണ്ടും വീണ്ടും ചെയ്യണം തോന്നും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കോമൺ ആയിട്ട് കാര്യം. ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ അസുഖമുള്ള ആളുകൾക്ക് അവർക്ക് സ്വയം ബോധ്യം ഉണ്ടാവും, ഇതൊരു തോന്നലാണ്, ഇത് എൻ്റെ ഒരു, എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നുന്നു, സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷെ അവർക്ക് ആ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്കങ്ങനെ അറിയാം സംഭവം ഇങ്ങനെയൊക്കെയാണെന്ന്, പക്ഷെ എനിക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ഇൻസൈറ്റ് ഉണ്ടാവും അവർക്ക്, ഉള്ളറിവുണ്ടാവും. മറ്റ് പല മാനസിക രോഗങ്ങൾക്കും സ്വയം അവർക്കൊരു അറിവുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒബ്സഷൻസ്, ഇത്തരം തോട്ടുകളെ കുറക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കുക. അപ്പോൾ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ മരുന്ന് ഹെൽപ്പ് ചെയ്യും. അതോടനുബന്ധിച്ച് ചില കൗൺസിലിംഗ് കൊടുത്തിട്ട് അതിന്ന് ഡൈവേർട്ട് ചെയ്യാനാണ് ശ്രമിക്കാറ്.
ഓക്കെ, ഇതിനുള്ള മരുന്നുകൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, അതിനുള്ള മെഡിസിൻ എടുക്കാന്നൊക്കെ പറയുമ്പോൾ ടെൻഷനാണ് ആളുകൾ.
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
അപ്പോൾ ഇതിനുള്ള മരുന്നുകളൊക്കെ എങ്ങനെയാണ് ഡോക്ടർ, ലോങ് കോഴ്സിൽ കഴിക്കേണ്ടി?
ലോങ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റുകളൊക്കെ മിനിമം ഒരു 6 to 1 year എന്തായാലും കഴിക്കേണ്ടി വരും. അത് ഇതിന്റെ ഒരു മിനിമം, കാരണം ഇതൊരിക്കലും ഷോർട്ട് ടൈമിൽ കൊടുക്കുന്ന മരുന്നുകളല്ല. ഇപ്പൊ തോട്ട്, ആ തോട്ട് പോവാൻ നമ്മൾ മരുന്ന് തന്നു, അത് തോട്ടൊക്കെ കറക്റ്റ് ആയെങ്കിൽ കൂടിയിട്ട് വീണ്ടും അത് റീഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടാണ് അത് നല്ലോണം കോൺക്രീറ്റ് ചെയ്ത് അവിടെ കടന്ന് ക്ലിയറായി പോകാൻ വേണ്ടിയിട്ടാണ് ആ സെർട്ടൻ പീരീഡ് കഴിക്കണം എന്നുള്ള പഠനങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതും നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യണതും.
ഓക്കെ, അടുത്ത കോളിലേക്ക്. ഹലോ, ഹലോ, നമസ്കാരം, സമീക്ഷയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ,
ഹലോ,
പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്.
ഡോക്ടർ, എനിക്ക് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. എനിക്ക് ചിലപ്പോ ചില സമയത്ത് നമുക്ക് വിഷമം, സങ്കടം വരുന്ന സമയത്ത് കരയണമെന്നുണ്ടാവും, പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മനസ്സിലാകെ ഒരു വീർപ്പ് മുട്ടി നിൽക്കണ പോലെ. അപ്പൊ അത് എന്തെങ്കിലും, നമുക്ക് എന്തെങ്കിലും കുഴപ്പമാണോ അതോ? അതാണ് എനിക്ക് കരയണമെന്ന് മനസ്സിൽ ഫുള്ളായിട്ടുണ്ട്, പക്ഷെ കരയാൻ പറ്റുന്നില്ല എന്തെങ്കിലും വിഷമം സങ്കടം വരുന്ന സമയത്ത്.
അത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമല്ല, അത് ഓരോരുത്തരെ എന്താ പറയാ പേഴ്സണാലിറ്റിയാണ്, വ്യക്തി സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ചിലർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചെറിയ വിഷമം വരുമ്പോൾ തന്നെ കരച്ചിലും ഭയങ്കര ഓപ്പൺ ആയിട്ട് വാവിട്ട് കരയണവരുണ്ട്, ചിലർ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട്, ചിലര് അത് അങ്ങനെ നമ്മളെ കുടുംബങ്ങൾ ആരോടത്തെങ്കിലും പറഞ്ഞിട്ട് അത് അങ്ങ് പറഞ്ഞ് തീരും, കുറച്ചെന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞ് തീരും. അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മളൊരു കംപ്ലൈന്റ് ആയിട്ട് എടുക്കേണ്ടതൊന്നുമില്ല, പക്ഷെ നമ്മളെ ഡെയിലി ചെയ്യുന്ന റുട്ടീൻ വർക്കുകളൊക്കെ ബാധിച്ച് തുടങ്ങുകയാണെങ്കിലാണ് നമ്മളൊരു പ്രോബ്ലം ആക്കി എടുക്കേണ്ടത്. അല്ലാത്ത പക്ഷെ നമ്മളൊരു ഇഷ്യൂ ആക്കി എടുക്കണ്ട.
അതായത്
നിങ്ങളെ, നിങ്ങളൊരു ക്യാരക്ടറാണത്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് വേറെ മരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായാലും അങ്ങനെ മാനേജ് ചെയ്ത് പോക്കോളൂ. അത് മറ്റുള്ള ഒരു പ്രശ്നങ്ങളായി വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതുള്ളൂ.
കേട്ടോ?
ഓക്കെ ഓക്കെ,
ശരി, താങ്ക് യു. അടുത്ത കോൾ. ഹലോ, ഹലോ, നമസ്കാരം.
ഹലോ, നമസ്കാരം.
ഡോക്ടറോട് ചോദിച്ചോളൂ.
ഡോക്ടർ,
നമസ്കാരം, പറയൂ.
അബുദാബിന്ന് വിളിക്കണേ.
ആ, പറഞ്ഞോളൂ.
എനിക്ക് ഈ വർക്ക് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒരു രണ്ട് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഡ്രൈവറാണ്. കണ്ടിന്യൂ ആയത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങുമ്പോഴേക്ക് പല ചിന്തകളും മനസ്സിലായി. ഭയങ്കരമായിട്ട് എന്നാ പറയാ, ഒരു നേരം പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥ പോലും. ഒരു മണിക്കൂർ പോലും മൊബൈലിൽ എപ്പോഴും നോക്കി നോക്കി സമയം കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോ അതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ കയ്യിൽ പോലും ഉത്തരമില്ല അതിന്. സത്യത്തിൽ
നന്നായി കിട്ടിയിരുന്നോ?
നന്നായി കിട്ടിയ ആളാണ്.
രണ്ട്
ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല.
രണ്ട് ദിവസം കണ്ടിന്യൂസ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ?
കാരണങ്ങളായിട്ട് എന്റെ മനസ്സിലൊന്നുമില്ല. പക്ഷെ കണ്ണടയ്ക്കുമ്പോ പലതുമാണ് നമുക്ക് തോന്നുന്നതിന്റെ ചിന്തയിൽ അധികമാണ്. എന്തെങ്കിലും അരമണിക്കൂർ കഴിഞ്ഞാൽ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി അതന്നെ ഉള്ളൂ.
ചിന്തകൾ പലതുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അല്ലേ? അതിനെ കൺട്രോൾ ചെയ്യണം. അത് ചില ആളുകൾക്ക് വരാം. ഈ ചിന്തകൾ വരുന്നത് ഒരു ഡിപ്രഷന്റെ ടെൻഷന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വന്നേക്കാം. അപ്പൊ അതിന് ആ ചിന്തകളെ കൺട്രോൾ ചെയ്യാനുള്ള ചില മെഡിസിൻസ് ആണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വരുമ്പോ ആദ്യം തരിക. അപ്പോ അവര് പറയും, ഇവര് പറയും കേട്ടോ, ഇവിടെ പറയും.
എവിടുന്ന വിളിക്കുന്ന? അബുദാബിന്നാണോ? ഡോക്ടർ ഷാർജയിലെ നമ്പർ നോട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ അവസാനം പറയും, അപ്പൊ നോട്ട് ചെയ്തോളൂ.
ഓക്കെ, താങ്ക് യു.
ഓക്കെ, താങ്ക് യു. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഒരിടവേള കൂടി.